അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഇതിനകത്ത് കുറച്ച് കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട്, ആ കഥകളും ഉപകഥകളും ഒന്നും ദൃഷ്ടാന്തമായിരിക്കില്ല എക്സാക്ട്. ഇതിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രുതി സ്മൃതി അനുഭവം, ശ്രുതി യുക്തി അനുഭവം. സ്മൃതി എന്ന് പറയുന്ന യുക്തിയാണ്, നമ്മളുടെ സ്മരണയെ കറക്റ്റായിട്ട് ആ സൗദസത്യത്തിൽ നിർത്തുന്നതാണ് യുക്തി. യുക്തി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ദൃശ്യപ്രപഞ്ചം ശരിയാണെന്ന് വിചാരിക്കുന്നവരുടെ യുക്തി ഒരിക്കലും ഈ സാധനം പഠിച്ചായിരിക്കില്ല. ഇത് ശരിയാണെന്ന് പഠിച്ചു കഴിഞ്ഞ ഒരുവന്റെ യുക്തി ഒരിക്കലും ദൃശ്യപ്രപഞ്ചത്തിന്റെ യുക്തതയെ സമ്മതിക്കുകയുമില്ല. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പം ശ്രുതി യുക്തി അനുഭവം, ഈ അനുഭവത്തിനനുഗുണമായ ദൃഷ്ടാന്തം, ഇത്രയാണ് അതിനകത്ത് വേണ്ടത്. ഇത്ര എന്തെങ്കിലും എളുപ്പം ദൃഷ്ടാന്തങ്ങളൊക്കെ ആ ഉദ്ദേശത്തിലാണ്. അപ്പൊ അതിന് മീമാംസ്യമായ ആ ലൈനിൽ കൂടെ പോകാത്ത ആരോടെങ്കിലും സമ്പർക്കം ഇടയ്ക്കെങ്ങാനും പുലർത്തിയാൽ നമ്മളുടെ യുക്തി യുക്തിയെല്ലാം പോകും. പിന്നെ നമ്മൾ പതുക്കെ അവരുടെ ലൈനിലേക്ക് പോകും. അപ്പൊ പിന്നെ നമ്മൾ കുറെ കൂടെ താഴ്ന്ന് ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മാളിൽ വന്നിട്ട് പറയും, സംഘാടകര് പ്രസന്ന സെക്രട്ടറിക്ക് വന്നിട്ട് പറയും, ഇവിടുത്തെ ആളുകൾക്ക് ഇത്രയും കടുകട്ടിയായ വേദാന്തം ഒന്നും മനസ്സിലാവില്ല, ഉണ്ട് ലളിതമായി പറയണം. ഇത് ആദ്യം പഠിപ്പിക്കാൻ പോകുന്നവൻ ആദ്യം തന്നെ ലളിതമാക്കാൻ ശ്രമിക്കും. സത്യം ലളിതമാക്കാൻ പറ്റില്ല, സത്യത്തിന് മുഖം ഒന്നേ ഉള്ളൂ. നേരെ സ്ട്രെയിറ്റ് കട്ട്, മനസ്സിലായില്ലേ വേണ്ടാവേ, നിന്നെ മനസ്സിലാക്കാവുന്ന ഞാൻ ആചാരമല്ലോ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ ആരെങ്കിലും വിളിച്ചപ്പോൾ നമുക്ക് അവരുടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതൊക്കെ ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായില്ല എന്ന് പറയുന്നവനെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു അഡ്വാൻസ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലാകാത്തവർ ഔട്ട്, മനസ്സിലാവുകയിരിക്കും. കാരണം നിങ്ങൾ MBBSന് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ മനസ്സിലാവില്ല എന്ന് പറയുന്നവൻ കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തി വീട്ടിൽ പോകും, കളിക്കാൻ പോകും. അപ്പൊ അവനെയൊക്കെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കോഴ്സ് മനസ്സിലാകുന്ന നിർത്തി പഠിപ്പിക്കാൻ പറ്റുമോ? അതിനകത്ത് പഠിപ്പിക്കാവുന്ന സത്യങ്ങളൊന്നേ ഉള്ളൂ, ശരിയല്ലേ? ഇപ്പൊ ഗണിതശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് കുട്ടികളിരിക്കുന്നു, 70 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ 10 പേർക്ക് മനസ്സിലാവും, തോറ്റു. അവനെ പഠിപ്പിക്കാൻ പ്രയത്നിച്ചവരൊന്നും കുഴപ്പമില്ല എന്ന് ചെയ്യാൻ മറ്റേ പിള്ളേർക്കും കൂടെ സമയം പെടുത്തു നഷ്ടപ്പെടും. അതുകൊണ്ട് അവൻ തോക്കേണ്ടവനാണ്, പോയി പണി നോക്കട്ടെ നോക്കുക ബസ്. അവിടെയൊന്നും കരുണയൊന്നും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അല്ല, അവിടെയൊന്നും കരുണയല്ല, അത് കരുണയല്ല, അത് അഹങ്കാരമാണ്. നമ്മൾ അവരെ നന്നാക്കി കളയും, നമ്മൾ നന്നാക്കാനാർ, നന്നായാലൊക്കെ അവനവനാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ ഇത് എളുപ്പമാണ്. അപ്പൊ ജലത്തിന്റെ മറ്റൊരർത്ഥം ജീവൻ, അപ ഏവ സസർജാതവും സൂത്രപ്രകാരമാണ്. പ്രഥമം കാര്യജലം, ആകാശരൂപത്തിൽ നിന്ന് കാര്യരൂപാപന്ന ബ്രഹ്മം, മന്ദാകിനി ജ്ഞാനഗംഗ ചൈതന്യജ്ഞാന സ്വരൂപ ചിദ്രൂപം പജീവരൂപായി, കാര്യഭാവാപന്ന സത്താരൂപം അതിൽ ചന്ദനം. അപ്പോ ആദ്യത്തത് ചിദ്രൂപം, സദ്രൂപം, ഇനി ചന്ദനം. ചന്ദനം തൃതീയ ചതി ആഹ്ലാദേ എന്ന് താത്പര്യത്തെ നിർദ്ദേശം. നമ്മൾ ചന്ദനം ചന്ദനം എന്ന് പറയുമ്പോൾ അരയ്ക്കുന്നതിന് ചന്ദനം, അതിനാ ആഹ്ലാദം കിട്ടുന്നതുകൊണ്ട് ചന്ദനം എന്ന് ഗൗണമായി പേര് വന്നതാണ്. ചതി ആഹ്ലാദേ ധാതു ചന്ദന രൂപം. അപ്പൊ ആഹ്ലാദം ആഹ്ലാദകാരിയായിരിക്കുന്ന ആനന്ദം, അതുകൊണ്ട് ചന്ദന ശബ്ദത്തിന് ആനന്ദം വന്നത്. അപ്പൊ സത് ചിത് ആനന്ദം. അപ്പൊ സച്ചിദാനന്ദരൂപമായ എന്നർത്ഥം. മന്ദാകിനി സലില ചന്ദനം, മന്ദാകിനി സലില ചന്ദനം. ഇത് കൃഷ്ണനെ പറയുമ്പോഴും ചന്ദന ചർച്ചിതായ പറയും, കസ്തൂരി തിലകം ലലാട പലകെ സ്ഥലേക വസ്തുഭം. ആ ശ്ലോകം കൂടെ സന്ദർഭത്തിൽ ഓർത്താൻ എളുപ്പമാണ്. ഇപ്പൊ ചന്ദനം മൂന്ന് വിധം, രണ്ടു വിധം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്വേത ഗൗരചന്ദനം, ശ്വേതചന്ദനം എന്നൊക്കെ അതിന് പേര് പറയും. രക്തചന്ദനം, ഹരിചന്ദനം. അതുകൊണ്ട് ചന്ദന ധാരണം കൊണ്ട് പരമശാന്തി എന്നർത്ഥം. ഈ ഹരിചന്ദനം ഇനി വരുന്നുണ്ടോ? ശിവായ ഗൗരി വദനാബ്ജബിന്ദ രക്ഷാധ്വരനാശകായ അടുത്ത ശ്ലോകം. വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമാര്യ
ദേവാർജിത ശേഖരായ.
അതുപോലെ
ശിവായ ഗൗരി വദനാരവിന്ദ സൂര്യായ രക്ഷാധ്വരനാശന, അതുമല്ലല്ലോ. പിന്നെ
മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ അവിടെ വരുന്നുണ്ട്. അവിടെ ആ ബഹുപുഷ്പ ശബ്ദത്തിനകത്ത് വരുന്നുണ്ട്, ഇവിടെ ബഹുപുഷ്പ ശബ്ദത്തിൽ വരുന്നുണ്ട് വീണ്ടും. അതായത് മന്ദ,
അതായത് ചന്ദ്രന ചർച്ചിതായ നന്ദീശ്വര പ്രബന്ധനാഥ മഹേശ്വരായ മന്ദാര
പുഷ്പ ബഹുപുഷ്പ സുപൂജിത. ആ ബഹുപുഷ്പ സുപൂജിതായയിൽ വീണ്ടും വരുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് ദേവലോകത്ത് ഉള്ള വൃക്ഷങ്ങളുടെ പട്ടികയില് ഈ ചന്ദനം വീണ്ടും വരുന്നുണ്ട്. അവിടെയാണ് ഹരിചന്ദനത്തിന്റെ പ്രസക്തി. അപ്പൊ ചന്ദനധാരണം കൊണ്ട് ആനന്ദം അഥവാ ശാന്തി എന്നർത്ഥം. അപ്പൊ മന്ദാഗിരി ജ്ഞാനം, ചന്ദനം ശാന്തിയേവ ആനന്ദം, സലിലധാരണം ജീവനരൂപി സത്ത. അപ്പൊ സന്മയമായിരിക്കുന്ന സലിലം, ചിന്മയമായിരിക്കുന്ന മന്ദാഗിരി, ആനന്ദമയമായിരിക്കുന്ന ചന്ദനം, അങ്ങനെ ആ സ്വരൂപമായ ശങ്കരൻ മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ. അപ്പൊ സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായ ശങ്കരൻ എന്നാണ് അവിടെ. എന്തിന് ഇങ്ങനെ ഒരു വക്രരീതി? അതിനുത്തരവുണ്ട്. കർമ്മവർണ്ണനയിൽ ജ്ഞാനാഗ്നി എന്നാൽ മസ്തിഷ്കത്തെ തലോടി ശാന്തമായി പറയുന്നതിന് വക്രരീതി എന്നുത്തരം. കാരണം കർമ്മികളായ ആളുകളോട് സ്തോത്ര രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ സൗമ്യമായി പറയാൻ വേണ്ടി കവിതാമയമായി പറയുന്നു. നേരിട്ട് പറയുന്നതിനേക്കാൾ കേൾക്കുമ്പോൾ ആദ്യം ഹൃദയസ്തോവം, കാണാതെ പഠിക്കും, കാണാതെ പഠിച്ചു കഴിഞ്ഞ് ചൊല്ലും, ചൊല്ലുമ്പോൾ നമ്മളുടെ യുക്തികൾ ഇല്ലാതാവും. അപ്പൊ നമ്മൾ സ്വയം അന്വേഷിക്കും ഇതിന്റെ യുക്തി. അന്വേഷിക്കുമ്പോൾ അതിനെപ്പറ്റി ജിജ്ഞാസ ഒരു ഭാര്യയെങ്കിലും പോയി കാണും. കാരണം നമുക്ക് സാധാരണ തലങ്ങളിൽ കാണാത്ത ഒന്ന് കാണുമ്പോൾ നമുക്കറിയാനുള്ള ആഗ്രഹം വരും. ആ ആഗ്രഹം വരുമ്പോൾ നമ്മൾ പോയി പഠിക്കും. അങ്ങനെയാണ് വേദത്തിന്റെ മുഴുവൻ പഠന രീതിയും. അങ്ങനെ പഠിപ്പിക്കാവൂ എന്നാണ് നിയമം. കാരണം ഇത് എഴുതിയിരിക്കുന്ന നേരെയല്ലാത്തതുകൊണ്ട് സാധാരണ അർത്ഥമൊന്നും അല്ല ഇതിനെന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്വല്പം വിവരമുണ്ടായാൽ ഇപ്പൊ വേദങ്ങളിലും സ്മൃതികളിലും എല്ലാം ഈ പരമശിവ ചർച്ച ഈ അർത്ഥത്തിലുമാണ്. ശങ്കരന്റെ ജടയിൽ വൃഷത ലഘു ദൃഷ്ട എന്ന് പറഞ്ഞു തന്നെ ചർച്ചയുണ്ട്. വൃഷത ലഘു ദൃഷ്ട എന്ന് പറഞ്ഞ് ചർച്ചയുണ്ട്. സലിലം എന്നിടത്ത് ജലധാരാപ്രിയ ശിവ എന്ന വേറെയും ഇതുണ്ട്. ജലാധിഷ്ഠാതാ ശിവ, ജലത്തിന്റെ അധിഷ്ഠാതാവും ജലധാരയിൽ പ്രിയമുള്ളവനും ശിവനാണ്. കുങ്കുമ ചന്ദന ലേപിത ലിംഗം എന്ന് വേറെയും പ്രയോഗമുണ്ട് ലിംഗാഷ്ടകത്തിന്. അപ്പം ചന്ദന ചർച്ച എവിടെ? തദ്ദേത ത്രക്ഷരം ഹൃദയമിതി യേശാ പ്രജാപതി പ്രത്യേക അക്ഷരം അഭിഹരന്തി അസ്മൈ സ്വാച്ച അന്യ ചയ ഏവം വേദ. പ്രു എന്നാൽ ഇന്ദ്രിയങ്ങൾ, വിഷയം. അത് എങ്ങനെ ബുദ്ധിക്ക് സമർപ്പിക്കുന്നു, അതായത് തങ്ങളുടെ ഉപാസനയെ അവ ബുദ്ധിക്കായിട്ട് സമർപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ ബുദ്ധിക്ക് സമർപ്പിക്കുന്നു. ആ ബുദ്ധി അല്ലെങ്കിൽ ഹൃദയം ബ്രഹ്മത്തിന് സമർപ്പിക്കും. ഇങ്ങനെ ആ സമർപ്പണം പോകുന്നതിന്റെ അടുക്കും ഇതുകൊണ്ട്. ദാ എന്നാൽ ഇന്ദ്രിയങ്ങൾ, അപ്രസത ലഘു ദൃഷ്ട എന്നുള്ള ആ പ്രയോഗം ഇവിടെ ചേർത്താല് ദാ എന്നാൽ ഇന്ദ്രിയങ്ങൾ, വിഷയം രണ്ടർത്ഥം. അവ വീര്യത്തെ പ്രദാനം ചെയ്യുന്നു. ആ ഹൃദയം ആ വീര്യം ബ്രഹ്മത്തിന്. അങ്ങനെ വരുമ്പോൾ എല്ലാ ആനന്ദവും ബ്രഹ്മാനന്ദത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലാതെ വസ്തുവിനാനന്ദമില്ല. എങ്ങനെ ഇതറിയും? വസ്തു ചില സമയത്ത് ദുഃഖമായും ചില സമയത്ത് സുഖമായും കാണപ്പെടും. ലോകത്തിലുള്ള എല്ലാ വസ്തുവും ദ്വന്ദ്ഭാവത്തിലാണ്. ഒരിക്കൽ എനിക്ക് സുഖമായ വസ്തു, മറ്റൊരിക്കൽ ദുഃഖമാണ്. എനിക്ക് സുഖമായ വസ്തു ആ സമയത്ത് വേറൊരാൾക്ക് ദുഃഖമാണ്. ലോകത്തൊരു വസ്തുവും എല്ലാ കാലത്തും എല്ലാവർക്കും സുഖം തരുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വസ്തുക്കളിൽ സുഖമില്ല എന്നത് സ്പഷ്ടമാണ്. പക്ഷേ അത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ വസ്തുവിൽ സുഖമുണ്ടെന്ന് തോന്നുന്നില്ല. വസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ കിട്ടുന്ന സുഖം, ഏത് ചേർച്ചയെ പറ്റി ചിന്തിക്കുമ്പോൾ ഉള്ള സുഖവും, ചിന്തിച്ചിടത്തോളം സുഖം ചേർച്ചയിലില്ല. ശരിയാണോ എന്നാലോചിച്ച് നോക്കൂ. ഏത് ചേർച്ചയും, ലോകത്തുള്ള ഏത് ചേർച്ചയും സുഖം ചിന്തിച്ച് ചേരുന്നവരോട് ചോദിച്ചാൽ എടുത്തടിച്ച പോലെ പറയാൻ പറ്റും, ഞാൻ ചിന്തിച്ച പോലെ. ഇതിന്റെ കാരണം ഇതാ, ലോകത്തിൽ ഒരു വസ്തുവും സുഖസ്വരൂപമല്ല. അപ്പോ സത്തും ചിത്തും ആനന്ദവും തമ്മിലാണ്. അത് അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞാൽ വച്ചാ എന്നാൽ ആ ആനന്ദത്തെ പറയും. അത് സ്വർഗത്തെ പ്രദാനം ചെയ്യും. ആനന്ദമാണ് ഇതെല്ലാം. ഇങ്ങനെ സത്യാദി പദത്തിന്റെയും അല്ല, സത്യം മുതലായ പദത്തിനും ഇതേ നില തന്നെ. സത്ത ചിത്ത മുതലായവയ്ക്ക്. അപ്പൊ വേദമന്ത്രങ്ങളിൽ അക്ഷരങ്ങളുടെ വ്യാഖ്യാനം ഈ അർത്ഥത്തിലുണ്ട്. ഓരോ അക്ഷരം എടുത്ത് ആ പ്രക്രിയയിൽ നമുക്ക് നോക്കാം. മന്ദാകിനി പദം കൊണ്ട് ചിത്തം, സലിലം കൊണ്ട് സത്ത്, ചന്ദനം കൊണ്ട് ആനന്ദം. അക്ഷരെടുത്ത് എങ്ങനെയാ നോക്കാം. ഇപ്പൊ മകാരാർത്ഥം സച്ചിദാനന്ദമയം എന്ന നിർണയം കൊണ്ട് ചർച്ചിതമായ എന്ന് ബാഹ്യാർത്ഥം. ഇപ്പൊ മാ മഹേശ്വരൻ, അതിൽ വിശേഷണ രൂപമായ നന്ദീശ്വരൻ ഏവ പ്രഭതനാദത്വം ചേർത്ത് നിത്യമുക്ത മഹേശ്വര ശബ്ദം വരുന്നു. അടുത്തതിൽ മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ, അത് മഹേശ്വരനാണെന്ന് കിട്ടി. ഇനി എടുക്കേണ്ടത് നന്ദീശ്വര പ്രമഥ നാഥ മഹേശ്വരായ. അതിലെ നന്ദീശ്വര പ്രമഥനാഥത്വം ചേർത്ത് നിത്യമുക്ത മഹേശ്വര ശബ്ദം ചേർക്കുകയാണ്. മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ നിത്യമുക്ത ശുദ്ധ സ്വരൂപമാണ്. മഹേശ്വര ശബ്ദത്തിന്റെ തന്നെ അർത്ഥം അതാണ്. അത് ചേരണമെങ്കിൽ ഇത് നന്ദീശ്വരനോട് എങ്ങനെ ചേരും? പ്രമഥനാഥത്വം കൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ പ്രമഥനാഥത്വം എങ്ങനെ വന്നു? അതിന് നന്ദീശ്വര ശബ്ദം നോക്കാം. ശിലാദന്റെ പുത്രനാണ് നന്ദീശ്വരൻ. കഥ അറിയുമായിരിക്കും, കഥ അറിയുമായിരിക്കും. ശിവപുരാണ പ്രസിദ്ധമായ കഥയില് ഉഞ്ച ഊഞ്ച കണാശ ആദാനം കണികാദ്യാർജ്ജനം ശിലം എന്ന യാദവകോശം, യാദവകോശപ്രകാരം കണാദ ശബ്ദത്തിന്റെ ശിലാദ ശബ്ദത്തിന്റെ ഒക്കെ അർത്ഥം. ശില ശിലയെ ആദിച്ചവൻ എന്നവനല്ല ശിലാദൻ എന്ന് പറഞ്ഞാൽ കണാശ ആദാനം കണിശദ്യർജ്ജനം ശിലം. കണിശം മഞ്ചരി, മഞ്ചരിയെ ആർജിച്ചവൻ, മഞ്ചരി ഭക്ഷിച്ചവൻ. മഞ്ചരി എന്ന് പറഞ്ഞാല് നെന്മണികൾ കല്ലിലൊരച്ചെടുത്തത്, നമ്മൾ കുത്തുന്ന പോലെ കുത്തിയെടുത്തതല്ല, അത്രയും കുറച്ച്. കണശ് അത് ഭക്ഷിക്കുന്നവൻ ശിലാദ്. ശിലം കിം അനലം ഭവേ അനല ഔദരം ബാധിസ്ഥ എന്ന ആചാര്യവചനമുണ്ട് ശില ശബ്ദത്തിന്. അപ്പൊ യോഗ്യ ശിഷ്യനുണ്ടാകാൻ വേണ്ടി പണ്ട് തപസ് ചെയ്ത ഒരു ശിലാദ മഹർഷിയുണ്ട്. യോഗ്യനായൊരു പുത്രനെ കിട്ടിയിട്ട് വേണം തനിക്കുള്ള വിദ്യ ഒന്ന് ഏൽപ്പിക്കാൻ. അതിന് കാത്തിരുന്നു കുറെ കാലം. എല്ലാ വിദ്യയും പഠിച്ചയാളാണ് ശിലാദൻ. വിദ്യ അർഹിക്കുന്ന പാത്രത്തിലല്ലെങ്കിൽ വിദ്യയുടെ വീര്യം നഷ്ടപ്പെടും. ഒരാളും താൻ പഠിച്ച വിദ്യയുടെ വീര്യം നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടില്ല. വിദ്യ വീര്യവത്താക്കുന്നതിന് വേണ്ടിയാണ് വിദ്യ തന്നെ ബ്രാഹ്മണനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. വിദ്യാ ബ്രാഹ്മണമാജഗാമ സേവധിഷ്ഠേസ്മി രക്ഷമ അസൂയകായ മാം മാതാസ്തദാ വീര്യവത്തമ. എന്നെ വീര്യവത്താക്കുന്നവന് മാത്രമേ കൊടുക്കാവൂ, അസൂയക്കാരനോ മാനിക്കോ ഡമ്പുള്ളവനോ കൊടുക്കരുത്. കാരണം വിദ്യയെ അവൻ വ്യാഖ്യാനിച്ച് വഷളാണ്. അതുകൊണ്ട് ആ ഉത്തമ ശിഷ്യന് വേണ്ടി കൊടുക്കാൻ വേണ്ടി, ഉത്തമ ശിഷ്യൻ എന്നത് തനിക്കൊരു പുത്രനുണ്ടായാൽ നല്ലതാണെന്ന് വിചാരിച്ച് പുത്രനു വേണ്ടി തപസ് ചെയ്ത് ശിലാദ്. അപ്പം അങ്ങനെ ആ ദാനം പൂർത്തിയാക്കാൻ വിദ്യാദാന സമയത്ത് ആ ശിഷ്യനായി തീർന്ന ആ ഉത്തമന് കൊടുക്കാൻ ശാസനീയൻ, ശാസനാനുവർത്തി, ആജ്ഞാകാരി, ഈ പദങ്ങളൊക്കെ അങ്ങനെ ഒന്നാണ്. ശാസനയെ അനുവർത്തിക്കുന്നവൻ പൗരാണിക കാലത്ത് അതുള്ളൂ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചാല് സ്കൂളിലൊന്നുമില്ല. ഒരു വിദ്യാർത്ഥി ഇന്ന് സ്കൂളിൽ ശാസനാനുവർത്തിയല്ല, ആജ്ഞാനുവർത്തിയല്ല. ഒരു മക്കളും ആജ്ഞാനുവർത്തികളല്ല. മക്കളുടെ ആജ്ഞയെ അച്ഛൻ അനുവർത്തിക്കുകയല്ലാതെ അച്ഛന്റെ ആജ്ഞയെ ഒരു മകനും അനുവർത്തിക്കാൻ ഇന്ന് ആവില്ല. കാരണം ആ പാരസ്പര്യങ്ങളൊക്കെ രണ്ടു ഭാഗത്തുമുള്ള കുഴപ്പങ്ങളുണ്ട്, ഏകപക്ഷീയമല്ല, രണ്ടു ഭാഗത്തുമുള്ള കുഴപ്പങ്ങളുണ്ട്, നഷ്ടപ്പെടുന്നു. ഇന്ന് ഗുരുക്കന്മാർ ആജ്ഞ കൊടുക്കാൻ പാകത്തിന് ഉയർന്നിട്ടില്ല. ആജ്ഞ സ്വീകരിക്കാൻ പാകത്തിന് വിനയമുള്ള ശിഷ്യന്മാരും പാരസ്പര്യം തികഞ്ഞ അച്ഛനമ്മമാരെന്നില്ല. അവരുടെ പാരസ്പര്യം ഏറ്റുവാങ്ങാൻ പാകത്തിനുള്ള മക്കളുമില്ല. വികലമായൊരു ലോക സമ്പ്രദായത്തിലിരുന്ന് നമ്മളിത് പഠിക്കുന്നത് പൗരാണിക കാലത്ത് അങ്ങനെയല്ല. ജിജ്ഞാസ വന്ന് ഇത് തേടി ചെല്ലുന്ന ഒരാളെയാണ് നാം കാണുന്നത്. ഇത് നമ്മളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുറെ പഠിച്ചിട്ടാണ് ചെല്ലുന്നത്. അത് പലയിടത്തുനിന്നാണ് പഠിച്ചിരിക്കുന്നത്. പഠിച്ചത് നമ്മൾ പ്രയോഗിച്ചു നോക്കി ഉറപ്പ് വന്നിട്ടില്ല. പക്ഷെ പഠിച്ചിടത്തോളം നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് ശരിയാണെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മളോട് ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചത് ശരിയാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അയാളുടെ വാക്കിനെ കാണുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും അതെ. ട്യൂഷൻ സാറിന്റെ അടുക്കുന്ന് കുറെ സ്വപ്നകൾ പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ പോയിരിക്കുന്നത്. അപ്പൊ അധ്യാപകൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അധ്യാപകന് വിവരമില്ലെന്ന് ആദ്യം തന്നെ കേൾക്കുമ്പോഴേ ബോധ്യപ്പെട്ടിട്ടാണ് അധ്യാപകനോട് നേരിടുന്നത്. എല്ലാ വിഷയത്തിനും ഈ പഠിത്തം മുൻകൂട്ടിയുണ്ട്. മീമാംസ്യമായ ഒരു പഠനവും ആധുനിക ലോകത്ത് കലികാലത്തിൽ നടക്കില്ല. അത്യപൂർവമായ ലബ്ധ പ്രതിഷ്ഠതയുണ്ടെങ്കിൽ ശ്രവണം താൽക്കാലികമായി നടത്താൻ ചിലർക്ക് കഴിഞ്ഞില്ല. ശ്രവണം പ്രമാപം അത് അനുഗ്രഹീതന്മാരായ ചില ആളുകൾക്ക് ചിലപ്പോൾ കഴിയും കേൾപ്പിക്കാൻ. അവർ പറയുന്ന സമയം മുഴുവൻ കേൾക്കുന്നത് ശരിയാണെന്ന് ശ്രോതാക്കൾക്ക് തോന്നും. കേട്ട് കഴിഞ്ഞിറങ്ങിയാൽ നമ്മുടെ പൂർവ്വവാസനകൾ കയറി വരും. 100% ശരിയല്ല, ചിലതൊക്കെ ശരിയൊന്നുമല്ല. പക്ഷെ അന്നേരം പറയാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതേ കലികാലത്തിനാണ്.
പക്ഷെ ഇന്നത്തെ കാലത്ത് പഠനം മുന്നോട്ട് പോകണ്ടേ,
പഠനം മുന്നോട്ട് പോകണം. അതിനാണ് ആദ്യം ശ്രവണം ചെയ്യിപ്പിച്ച് അന്ധകരണത്തെ
ശുദ്ധമാക്കിയെടുക്കും.
ശ്രവണം നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ മനോഭാവം വേണം. ഈ മനോഭാവം ഉണ്ടാകണമെങ്കിൽ വ്യക്തി ജീവിതത്തിന്റെ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവരുത്. നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്നതും നിങ്ങളെയെല്ലാം പഠിപ്പിക്കുന്നവർ നോക്കിയിരിക്കുന്നതും ഇതിനപ്പുറമുള്ള വ്യക്തി
ബന്ധങ്ങൾക്കാണ്.
ഞാൻ പഠിപ്പിക്കാൻ പോവാണ്, എന്നെ വിളിക്കുന്ന ആളുകൾ അവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും അവരെനിക്ക് ഭക്ഷണം തരുന്നത്, എങ്ങനെയായിരിക്കും എന്നെ തിരിച്ചയക്കുന്നത്, ഏത് വണ്ടിയിലായിരിക്കും വിടുന്നത്, എനിക്കുള്ളതെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവോ, ആരോടാണ് ഞാൻ വിളിച്ച് പറയണ്ടേ, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭക്ഷണം ഇന്ന മെനു ലിസ്റ്റ് അനുസരിച്ച് വേണോ, എനിക്ക് എന്നെ തിരിച്ചയക്കുന്ന എന്നെ വണ്ടി തന്നെ വിളിച്ചിരിക്കണം, അതിന് ദക്ഷിണ തരുന്ന എത്ര രൂപയായിരിക്കും, അത് തരുന്ന സമയത്ത് ഓരോരുത്തരുടെയും കയ്യിൽ ആദ്യം ഉണ്ടാകാൻ ഞാൻ ആരെ പിടിച്ചാണ് ചട്ടം കെട്ടി വിളക്കിന്റെ മുമ്പിൽ ഒരു പാത്രം വെച്ച് ആദ്യമായിട്ട് നീ കൊണ്ടൊരു 501 ഇടുക, അത് നിനക്ക് ഞാനിപ്പോഴേ തന്നേക്കാം, എന്നിട്ട് ബാക്കിയുള്ളവർ നീ ഇടുന്നത് കണ്ട് ഈ മുമ്പേ പോകുന്ന പശുവിന്റെ പുറകെ പിമ്പേ പോകുന്ന പശുവെല്ലാം പോകുന്ന പോലെ കൊണ്ടയിടാൻ എളുപ്പമാകുന്നത്, ഇതെങ്ങനെയാ അറേഞ്ച് ചെയ്യണ്ടേ, ഇങ്ങനെ ബന്ധങ്ങളെ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ വക്താവ്, വക്താവ്, ഞാനൊരു വക്താവിന്റെ പ്രതിനിധിയായി, ഞാൻ വേറൊരാളെ പറയുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമുള്ളത് ഞാൻ വക്താവ്, ഞാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇയാളുമായി ഒരു ബന്ധം സ്ഥാപിച്ച് ഞാൻ ഇതിന്റെ അടുത്ത ആളായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടവനായും ഒക്കെ നിൽക്കാൻ പറ്റുന്നത് എന്നാണ് ശ്രോതാവ് ശ്രമിക്കുന്നത്. ശാസ്ത്രവുമായുള്ള ബന്ധം മാത്രം അവിടെ വളരെ ഇടുങ്ങിയ ഒരു പാതയാണ്, ഏത് നിമിഷവും മുറിഞ്ഞു പോകാവുന്ന ഒരു പാതയാണ്. ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ശരിയാണോ ആലോചിച്ചോ, ശരിയാണോ നല്ലൊരു ആലോചിച്ചു നോക്കിട്ട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയണം, ഭംഗിക്ക് വേണ്ടി തല കുളിക്കരുത്. ഈ കാലഘട്ടത്തിന്റെ അറിവിന്റെ പ്രത്യേകതയായി. അതുകൊണ്ട് ഏതൊരു അറിവും ഒരു കൂട്ടായ കസരത്തിലാണ്, 1-to-1 റിലേഷൻ ഇല്ല. വക്താവും തന്നെ കേൾക്കുന്ന ശ്രോതാവുമായുള്ള നേരിട്ടുള്ള റിലേഷനില്ല. എത്ര പേരോടുകൂടി വക്താവ് ഇരുന്നാലും ഓരോ വ്യക്തിയുമായുള്ളത് അത്യന്ത രഹസ്യമായ ഒരു സംയോഗമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ജ്ഞാനം കൈമാറൂ. അങ്ങനെയാണ് വക്താക്കന്മാർ പണ്ടുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായതെന്നറിയില്ല. 100 പേരെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുമ്പോഴും അതിൽ ഓരോ വിദ്യാർത്ഥിയുടെ അനുഭവവും നിഗൂഢമാണ് അയാളോടുള്ള. അത് ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുണ്ടാവില്ല. അതൊരു എളിമയെ ഉണ്ടാക്കുന്നതാണ് പൗരാണിക ബന്ധം. ആധുനിക ബന്ധം അതൊരു വലിമയെ ഉണ്ടാക്കുന്നതുമാണ്, നിഗൂഢമല്ല. ലൗകിക വിഷയജ്ഞാനത്തിന്റെ പരിക്ലിപ്തിയിലുള്ള പരിചയങ്ങൾക്കാണ് അവിടെ പ്രസക്തി. എന്റെ കൂടെ 4 പേരിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെക്കാൾ എത്ര കൂടുതൽ അയാളുടെ രഹസ്യങ്ങൾ അറിയും, അത്രത്തോളം ഞാൻ അവരെക്കാൾ ജ്ഞാനിയാവും. ലോകത്തുള്ള എല്ലാ ഭക്തന്മാരും അവരുടെ ഗുരുക്കന്മാരെയും ആദർശമൂർത്തികളെയും പറ്റി പറയുന്ന കഥകളെല്ലാം ജ്ഞാനത്തിന് വിപരീതങ്ങളായ വികല കഥകളാകുന്നതും അതുകൊണ്ടാണ്. അച്ചടിച്ചു വരുന്ന എല്ലാ കഥകളും തികച്ചും ലൗകികത്തിൽ കിടന്ന് പുളയ്ക്കുന്ന ഒരു പോക്രിയുടെ ജീവിതകഥയാണ് എന്ന് കാണാം. മനസ്സിലാവുമെന്നറിയില്ല. ആത്മവഴിക്കുള്ള ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചവൻ വായിച്ചാൽ നല്ലപോലെ ഛർദ്ദിക്കാൻ പാകത്തിനാണ് മഹാപുരുഷന്മാരുടെ, എനിക്കുള്ള അവരോടുള്ള പരിചയമായി ഞാൻ എഴുതുന്ന ജീവചരിത്രങ്ങൾ മുഴുവൻ ഓരോരുത്തരും. ശരിയല്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാരണം ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടതും കേട്ടതും ഞാൻ അനുഭവിച്ചതുമായി എഴുതി പിടിപ്പിക്കുന്നത് അത്രയും, എത്ര മോടി പിടിച്ച് എഴുതി പിടിപ്പിക്കുന്നുവോ അത്രയും കൂടുതൽ അതുകൊണ്ട് സ്ഥാപിക്കുന്നത് അങ്ങോട്ട് ജീവിതത്തിൽ യാതൊരു വിവരവുമില്ലെന്നാണ്. പിന്നെ ഒരു മഹത്വം അവസാനമുണ്ട്, ഞാൻ ചെന്നതുകൊണ്ട് സ്വല്പം മഹത്വം ഉണ്ടായിട്ടുണ്ടെന്നൊരു നേരിട്ട് പറയാത്തൊരു പദം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. അയാൾ എങ്ങനെ കഞ്ഞി കുടിക്കുന്നു ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയാൽ പോലും അങ്ങനെയാണെന്നുള്ളത് ഞാനെന്നെ അരവിന്ദാക്ഷമെന്നും തന്നെ തെളിയിച്ചു. ഹോട്ടലിൽ പോയാല് നിർബന്ധപൂർവ്വം ഒരു കാസറ്റ് കേൾപ്പിക്കുന്ന ഒരു കാസറ്റ് അരവിന്ദാക്ഷമേനോന്റെ. നിങ്ങളുടെ കൂട്ടരുടെ മുഴുവൻ കഥ അതാണ്. അത് ഞാൻ പേരെടുത്ത് പറഞ്ഞ ആരെയും വികലമാക്കുന്നില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം എന്നെ കുറിച്ചുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ, എന്നെ കുറിച്ച് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ. മറിച്ച് ജനറലായി നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന ഒരു ഉദാഹരണം പറയാവുന്നത്, അത് ആസ്വദിക്കുമ്പോൾ ഓർത്തോണം. ഞാൻ പേര് ഈ അരവിന്ദാക്ഷമേനോനെയും യേശു ക്രിസ്തുവിനെയും ചേർത്ത് വെച്ച് പറയുമ്പോൾ നിങ്ങളുടെ മഹാപുരുഷന്മാർ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്തുണ്ടെന്നും നിങ്ങളൊക്കെ തന്നെ അരവിന്ദാക്ഷമേനോന്റെ സ്ഥാനത്തുണ്ടെന്നും ഓർത്തുകൊണ്ട് കേട്ടാൽ എനിക്ക് എളുപ്പമാണ്. ഞാൻ വിളി പഠിത്തം സുഖമാകും. നിങ്ങൾ അങ്ങനെ ഓർക്കാൻ പാകത്തിനാണ് ഈ അരവിന്ദാക്ഷമേനോനെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇറങ്ങിപ്പം പുറകിൽ വാതിലു ഇല്ല. ഫസ്റ്റ് ഫ്ലോറിലായിരിക്കുന്നത് ചാഴിയക്കാരുടെ. അപ്പോ അരവിന്ദാക്ഷമേനോൻ ഇത് ഭംഗിയായി പറയുന്നുണ്ട്. അടുത്ത ദിവസം ഒരു ഡോക്ടർ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സൂപ്പർ തട്ടാണ് അരവിന്ദാക്ഷമേനോൻ തട്ടുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനകത്ത് യേശു ക്രിസ്തു എന്ന് പറയുന്നതിന് കർത്താവിന് യാതൊരു കഴിവുമില്ലെന്ന് അരവിന്ദാക്ഷമേനോൻ മേനോൻ ശൈലിയിൽ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് വേറെ മേനോൻ കേട്ടാൽ മനസ്സിലായി ചിലപ്പോ എന്ന് പറഞ്ഞു കൊടുത്തു. വന്നയാളും മേനോൻ തന്നെയാ. അതെന്ന് ചോദിച്ചാൽ അതെവിടെയാ ഞാൻ മുഴുവൻ കേട്ടതാണ്, അതിനകത്ത് അങ്ങനെ കണ്ടില്ല എന്നാ ഇനി ശ്രദ്ധിച്ചാൽ മതി. കാരണം അദ്ദേഹം കൃഷ്ണനെ പൂജിച്ചു, വിഷ്ണുവിനെ പൂജിച്ചു, ശിവനെ പൂജിച്ചു, എല്ലാം ചെയ്തു, അതിലൊന്നും ഫലം കിട്ടാതെയാണ് അവസാനം യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടെന്നിട്ട് അവസാനം യേശുക്രിസ്തു എങ്ങനെയാണ് അദ്ദേഹത്തിന് പോയ ജോലി വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞത്, അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്ന പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ടാണ് ജോലി വാങ്ങിച്ചതെന്നാണ് അദ്ദേഹത്ത് വ്യക്തമായി പറയുന്നുണ്ട്. വക്കീല് കേട്ടിട്ടുണ്ടാവും അതുപോലെ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ടാണ് ജോലി തിരിച്ചെടുക്കുന്നത്. ഞാൻ കോട്ടയിൽ പോയത് മനസ്സിലാക്കി, അങ്ങനൊരു സെന്റൻസ് ഉണ്ട്. പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ടാണ് എനിക്ക് എന്റെ പോയ ജോലി തിരിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചവരാണ്, കണക്ക് പറയാൻ അറിയാവുന്നവരാണെങ്കിൽ പോയാൽ പി ജെ കുര്യനെ പോലുള്ളവർ നിങ്ങൾക്ക് ജോലി തരും, കർത്താവ് ഒരു തുമ്പും തരില്ല എന്ന് പഠിച്ചേക്കണം. മേനോൻ വിചാരിച്ചിരുന്നു, മേനോൻ അത്രയൊക്കെ വിചാരിച്ചു, കാരണം നാളെ രാവിലെ മേനോന് സ്വന്തം സമുദായത്തിൽ നിൽക്കേണ്ടി വന്നാലും നാലുകാല നിൽക്കാനുള്ള വിവരം മേനോനുണ്ട്. ഞാൻ കാശ് മേടിക്കാൻ പറഞ്ഞാടാതി, പിന്നെ നീയൊക്കെ അത് കേട്ട് വിശ്വസിച്ചെങ്കിലും നിന്റെ വിവരക്കുറവ് എന്ന് മേനോൻ തന്നെ പറയുകയും ചെയ്യും. മേനോനത് ഭംഗിയായി, കാരണം നാളെ അതിൽ നിന്ന് വിട്ടുപോയാലും നാളെ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നാളെ ഇതേ മൈക്ക് വെച്ച് കർത്താവിനെ പത്ത് തെറി പറയണമെങ്കിലും മേനോൻ ആയതുകൊണ്ട് ചെയ്തിട്ടുള്ളതാവും. അറിയാതെ എന്ന് പറയുമ്പോൾ അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിത് പറയുമ്പോൾ വേറൊരു വലിയ ജീവചരിത്രകന്റെ എഴുതിയ മനുഷ്യൻ രണ്ടാമതൊരു ജീവചരിത്രം എഴുതാൻ തുടങ്ങി. താൻ ആദ്യം എഴുതിയ ജീവചരിത്രം തന്റെ കൽപ്പനയായിരുന്നതും തെറ്റാണെന്നും പറഞ്ഞു. അന്നയാളെ ഞാൻ കാണാനിടയായി, അതുകൊണ്ടാണ് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് സ്വാമി, എനിക്കതൊന്ന് മാറ്റി എഴുതണം, മാറ്റി എഴുതി എനിക്ക് ഉറക്കം വരുള്ളൂ. അപ്പൊ അതൊക്കെ പറഞ്ഞു, കാരണം ഒന്ന് എഴുതിപ്പോയില്ലേ, ഒരസംബന്ധം ഏതായാലും ആയി, ഇനി മറ്റൊരസംബന്ധം എഴുതുന്നതിനേക്കാൾ നല്ലത് എഴുതിയ അസംബന്ധത്തോടെ ഈ പാദം തീരട്ടെ. മനസ്സിലായതെന്നറിയില്ല, ആളാരുടെയാണ് ചരിത്രം ആരെഴുതിയെന്നും ഒക്കെ ഉള്ളത് നമുക്ക് പിന്നെ, അത് നമ്മുടെ വിഷയമല്ല. അടുക്കിയിരുന്ന് വളരെ കൃത്യമായ ജീവിതത്തിൽ എഴുതി ഒരാൾ എഴുതിയതാണ്, ഒരാൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ചരിത്രങ്ങൾ എഴുതുമ്പോൾ ഈ കൂടെയുള്ള ആളുകൾ മേനോൻ അതിനകത്ത് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ സ്കലിതം വന്ന പോലെ പറയുന്നുണ്ട്. ഒന്നിത് രണ്ട്, മേനോന്റെ മകൾക്ക് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോഴും അത് കർത്താവ് വാങ്ങിച്ചു കൊടുക്കുകയല്ലേ, ഇത് പി ജെ കുര്യൻ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയത്. രണ്ടും പി ജെ കുര്യനാണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രസക്തമായ കാര്യം. അപ്പൊ എല്ലാവരും ഇത് എഴുതുമ്പോൾ അതിനകത്ത് തന്നെ തങ്ങൾ പറയുന്ന ഈ ശക്തിവിശേഷത്തിന് ശക്തിയൊന്നും കാര്യമായി ഇല്ല, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുള്ള ശക്തിയേ ഉള്ളൂ എന്ന് സ്പഷ്ടമാക്കുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെടേണ്ടതല്ല. ജിജ്ഞാസ വന്ന് വ്യക്തി ജീവിതത്തെ മുഴുവൻ മറന്ന് ആത്മവത്തയിലൂർന്ന ശ്രവണം ചെയ്യാൻ കൊള്ളുന്ന കാര്യങ്ങളെ മാത്രം കേൾക്കാനായിരിക്കണം സ്വാധ്യായത്തിന് പോകുന്നത്. മറ്റു രണ്ടാമത്തത് സ്വാധ്യായം ചെയ്യുന്നവനുള്ള, അതായത് അതിന്റെ പ്രവചനം ചെയ്യുന്നവനുള്ള ഗുണമാണ്, അത് അവൻ നോക്കേണ്ടതാണ്. താൻ അനുഷ്ഠിച്ചതേ പഠിപ്പിക്കാവൂ എന്ന് അയാള് നോക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ പാപമൊക്കെ അയക്കണം. അത് ശ്രവണം ചെയ്യുന്നവനോടൊപ്പം ഇല്ല. ശ്രവണം ചെയ്യുന്നവൻ എപ്പോഴെങ്കിലും അയാളുടെ ജീവിതത്തെ നോക്കാൻ പോയാൽ അവന്റെ ജീവിതം എന്നേക്കും ആയി തീർന്നു. ശ്രവണം ചെയ്യാൻ വന്നിരിക്കുന്നവനെ നോക്കാനും അവന്റെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാനും, ശ്രവണം ചെയ്യിപ്പിക്കുന്ന പ്രവചനം നടത്തുന്നവൻ നോക്കാൻ പോയാൽ അവന്റെ ജീവിതം തീർന്നു. മനസ്സിലായെന്നറിയില്ല. ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ലോകം ലൗകിക ജീവിതത്തിന്റെ ലോകമേ അല്ല. അവിടെ രണ്ടു കൂട്ടർക്കും ഒന്നും ചെയ്യാനില്ല. ശ്രവണം കൊണ്ട് അധിഷ്ഠ പ്രതിബന്ധങ്ങൾ നശിക്കുമ്പോൾ തന്നെ തന്നെ നന്നായിക്കോളും. നന്നായിട്ട് ശ്രവണം ചെയ്യിപ്പിക്കാനാവില്ല, മനസ്സിലാവും തോന്നും. ആ അങ്ങനെ ചെയ്ത് നന്നാവില്ല. ഇത് പറ്റുന്ന മിക്ക സ്ഥലത്തും എങ്ങനെയാന്ന് വെച്ചാല് ശ്രവണം ചെയ്ത് കുറെ ആവുമ്പോ നന്നായില്ല എന്ന് ആചാര്യൻ, നന്നായില്ലെന്ന് ശിഷ്യനും, ശിഷ്യൻ നന്നായില്ലെന്ന് ആചാര്യനും പരാതി വരുന്നിടത്താണ് ഇന്ന് വിദ്യയുടെ തലം കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രസ്ഥാനത്തിലും വിദ്യാദാന പാരമ്പര്യത്തിൽ പുറത്താക്കലുണ്ട്. പണ്ടില്ല. ഗുരുകുലങ്ങൾക്ക് നിയമങ്ങളും പുറത്താക്കലുകളും ഇല്ല. ഇഷ്ടം വരാം, കേൾക്കാം, പോകാം. എത്ര കേട്ടു, എത്ര പഠിച്ചു, അത്